SBS Radio.
ഡെലിഷ് നമസ്കാരം.
നമസ്കാരം.
ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത് അല്ലേ?
അതെ.
അപ്പൊ നമ്മള് എന്താ പറയണേ, മലയാളികൾ പലപ്പോഴും ഒരു വളരെ സംശയത്തോടെ നോക്കിക്കാണുന്ന ഒരു സംഭവമാണ് ശരിക്കും ഒരു ഓസ്ട്രേലിയൻ സ്റ്റൈലിൽ എങ്ങനെയാണ് ഒരു ക്രിസ്മസ് ലഞ്ച് ഒരുക്കുക എന്നുള്ളത്. നമ്മുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ കൊളീഗ്സ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും ഒന്ന് മാറ്റി പിടിക്കാമെന്ന്, പക്ഷെ പലപ്പോഴും നമുക്ക് അറിയുന്നുണ്ടാവില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നൊന്ന് ഷെയർ ചെയ്യാമോ ഡെലിഷ്?
തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് ക്രിസ്മസ് ഓണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ട്രഡീഷണൽ ഫുഡിനാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്.
അതെ,
നമുക്ക് കുറച്ച് നമ്മൾ ഓസ്ട്രേലിയ ജീവിക്കുമ്പോൾ അവിടുത്തെ രീതിയിൽ ഉള്ള എന്തെങ്കിലും ഒന്ന് രണ്ടായിട്ട് നമുക്ക് പരിചയപ്പെടാം ഇന്ന്.
ഓക്കെ, എന്താണ് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് പരിചയപ്പെടുത്തുന്നത്?
ഇന്നിപ്പോ നമുക്ക് ക്രിസ്മസിന്റെ ഇവിടെ ഓസ്ട്രേലിയൻസ് ആയിക്കോട്ടെ വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ടർക്കി. റോസ്റ്റ് ടർക്കിയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് ചെയ്യുന്നത്.
ഓക്കെ, റോസ്റ്റ് ടർക്കി.
പിന്നെ നമ്മൾ ഒരു സാലഡ് ചെയ്യുന്നുണ്ട്, ബീട്രൂട്ട് റോക്കറ്റ് വാൾനട്ട് സാലഡ് ആണ് നമ്മളൊരു സാലഡ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ പിന്നെ ഒരു ഡെസേർട്ട് എന്നുള്ള രീതിയിൽ നമുക്കൊരു മാംഗോ പാനക്കോട്ട ഉണ്ടാക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആണ്.
ഓക്കെ, അപ്പൊ ചെറിയൊരു ക്രിസ്മസ് ലഞ്ച് സെറ്റ് ചെയ്യാനുള്ള എല്ലാം ഇന്ന് പറയുന്നുണ്ട് അല്ലേ?
അതെ, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒരു പ്രോഗ്രാമിന് പറ്റിയ ഒരു സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു മെനു ആണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടുകളിൽ ഓവൻ ഉണ്ട്, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെനു ആണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ടർക്കിയിലേക്ക്, നമ്മുടെ ഗ്ലാമർ താരമായിട്ടുള്ള ടർക്കിയിലേക്ക് വന്നാലോ.
ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ടർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 3.5 kilo ഉള്ള ഒരു ടർക്കിയാണ്. ഇത് നമുക്ക് എവിടെ അവൈലബിൾ ആണ്, ഇവിടെ എല്ലായിടത്തും കിട്ടും. അപ്പൊ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഇൻഗ്രീഡിയൻസിനെ കറക്റ്റ് അളവിൽ പറയാം. ഒരു 3.5 kilo ഉള്ള ഒരു ടർക്കി, പിന്നെ നമുക്കൊരു സോഫ്റ്റ് ബട്ടർ ഒരു 200 grams, പിന്നെ ഒരു 3 cloves ഗാർലിക്, ഒരു 3 വളരെ കുറച്ച് മതിയത്. പിന്നെ പാസ്ലി നമുക്ക് ഒരു 1/2 bunch വേണം. പിന്നെ നമുക്കൊരു സേജ് ലീവ്സ് കുറച്ച് വേണം, വളരെ കുറച്ച് മതിയത് നമുക്ക്. പിന്നെ ഒലിവ് ഓയിൽ ഒരു 150 ml ഏകദേശം നമുക്ക്, അത് കുറച്ച് കറി ഇറങ്ങിയിരിക്കാം, നമുക്ക് കുറച്ച് ഉപയോഗിക്കാം. പിന്നെ 2 lemon വേണം. പിന്നെ സോൾട്ട്, പെപ്പർ, പിന്നെ ഒനിയൻ ഒരു 2 onion, ഒരു മീഡിയം സൈസ് 2 onion, ടൊമാറ്റോ 2 onion കൂടെ അതിൻ്റെ കൂടെ വേണ്ടത്. പിന്നെ റോസ്മേരി, പിന്നെ നമുക്ക് ബേക്കൺ 150 grams വേണം. പിന്നെ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഒരു 1 cup.
ഓക്കെ,
ഇത്രയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്.
ഓക്കെ, ഇതിപ്പോ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, പക്ഷെ ഇതല്ലാതെ ഇപ്പൊ റോസ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ ടർക്കി ഒക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേക തരത്തിലുള്ള പാത്രങ്ങൾ വേണം, അല്ലെങ്കിൽ ഇക്വിപ്മെന്റ് വേണം എന്നൊക്കെ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവം?
നമ്മളെപ്പോഴും ബേക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു നമ്മൾ എന്ത് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഇപ്പൊ ടർക്കി ആണെങ്കിൽ ആ ഒരു വലിപ്പത്തിലുള്ള ഒരു ട്രേ ആണ് വളരെ ഇമ്പോർട്ടന്റ്. നല്ലൊരു ട്രേ, ഇപ്പോൾ നമുക്കത് ഡിസ്പോസിബിൾ പോലെ മേടിക്കാൻ കിട്ടുന്ന ടർക്കി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് വീടുകളിലെല്ലാം നല്ല വലുപ്പത്തിലുള്ള ട്രേ ഉണ്ടെങ്കിൽ അത് നമ്മൾ നന്നായിട്ട് അതിൽ സ്യൂട്ട് ആവുന്ന ടൈപ്പിൽ, അല്ലാതെ കുറച്ച് പുറത്ത് നിൽക്കാനോ ഒന്നും പാടില്ല. അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് നിൽക്കുന്ന ഒരു ട്രേ ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കണം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം.
ഓക്കെ, ഇനി ഒരു ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് എത്ര സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്?
അതായത് ഇത് ഡിപ്പെൻഡ്സ് നമ്മുടെ ടർക്കിയുടെ വെയിറ്റ് അനുസരിച്ചിരിക്കും ഇതിൻ്റെ കുക്കിംഗ് ടൈം. ആക്ച്വലി ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് തൊട്ട് ഒരു 1 day പ്രോസസ്സാണ്, ബിക്കോസ് 1 day ബിഫോർ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത് തൊട്ട് തുടങ്ങുമ്പോൾ ഒരു 1 day ബിഫോർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലത് എപ്പോഴും. പക്ഷെ ഇതൊരു കുക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ടർക്കിയുടെ ഒരു സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ നമുക്ക് 1 kilo ടർക്കി ഇവിടെ ആവറേജ് 1 kilo ഒരു ടർക്കി നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ 30 minutes ആണ് വേണ്ടത്. അതായത് നമുക്ക് ഇപ്പോൾ 6 kilo ഒരു ടർക്കി ആവറേജ് നമ്മൾ കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 6 kilo 3 hours വേണം. ഇപ്പോൾ നമ്മുടെ 3.5 kilo ആണുള്ളത്, നമുക്കൊരു 1.5-2 hours നമുക്കത് ഓവനിൽ ഗ്രില്ല് ചെയ്ത് ബേക്ക് ചെയ്ത് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും.
ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2 hoursന്റെ കുക്കിംഗ് ടൈമും കൂടെ ഉൾപ്പെടുത്തി ഒരു 24 hours വേണം ഈ പ്രോസസ്സിന്.
ഇത് ആക്ച്വലി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 15 minutes മതി. അത് ഫ്രിഡ്ജിൽ വെക്കുക തലേ ദിവസം, അതിന് ശേഷം നമുക്ക് ക്രിസ്മസിന്റെ തലേ ദിവസം വെക്കാം. ക്രിസ്മസിന്റെ അന്ന് രാവിലെ നമുക്കത് ഓവനിലേക്ക് വെച്ചാൽ ഓവൻ ബാക്കി ജോലി ചെയ്തോളും.
ഓക്കെ,
അതാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് നമുക്ക് വരുന്നത്.
ഓക്കെ,
ഞാൻ ഈ ടർക്കിനെ ഒരു മൂന്ന് സ്റ്റെപ്പായിട്ട് ഇതിനെ ഞാൻ തിരിച്ച് പറയാം എളുപ്പത്തിന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മാരിനേഷൻ, അതായത് തലേദിവസം ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ കുക്ക് ചെയ്യുക എന്നുള്ളത്, അതായത് ബേക്ക് ചെയ്യുക എന്നുള്ളത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടർക്കിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കുക എന്നുള്ളതിനെ തേർഡ് സ്റ്റെപ്പ്. അതൊരു വലിയ പ്രോസസ്സ് ഒന്നുമല്ല, വളരെ ഈസിയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മാരിനേഷൻ ആണ്. നമ്മൾ ടർക്കി നന്നായിട്ട് എടുക്കുക, ടർക്കി ഓൾവേസ് എപ്പോഴും തുടച്ച് നല്ല ഡ്രൈ ആക്കണം. നല്ല കിച്ചൺ ടവൽ വെച്ചിട്ടാണെങ്കിലും മടക്കി നന്നായിട്ട് തുടച്ച്, അതിൽ വെള്ളമൊന്നും പാടില്ല, വളരെ ഡ്രൈ ആയിട്ട് നമ്മൾ ഇത് എടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ സോഫ്റ്റ് ബട്ടർ 200 ഗ്രാം ഒരു ബൗളിൽ എടുക്കണം.
അത് സോഫ്റ്റ് ബട്ടറും ഒലിവ് ഓയിലും രണ്ടും ഇൻഗ്രീഡിയൻസിന്റെ ഇടയ്ക്ക് പറയുന്ന കേട്ടു. ബട്ടറിന്റെ അതേ പർപ്പസ് അല്ലേ ഒലിവ് ഓയിലും?
അതെ, പക്ഷേ ഒലിവ് ഓയില് ബട്ടർ ബേൺ ചെയ്യാതിരിക്കാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു എളുപ്പം ഉണ്ട്. അതായത് ബേൺ, ഈ ഓവനിൽ വെക്കുമ്പോൾ അത് ബട്ടർ പെട്ടെന്ന് ബേൺ ചെയ്യും.
ഓക്കെ,
അപ്പൊ ഒലിവ് ഓയിലൂടെ വരുമ്പോൾ അത് ബേൺ ചെയ്യാൻ കുറയും, അങ്ങനെ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ബട്ടറിൻ്റെ കൂടെ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത്. ഒരുപാട് നമ്മൾ ആഡ് ചെയ്യുന്നില്ല, കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അത് ആഡ് ചെയ്ത് നമ്മൾ ആ ബേർഡിൻ്റെ മേളിൽ തൂത്ത് അത് വെക്കുമ്പോൾ ആ ബട്ടർ കയറി കരിയാതെ നമുക്കത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 200 ഗ്രാം സോഫ്റ്റ് ബട്ടർ, 2 ഗാർലിക് പ്യൂരേ ചെയ്ത ഗാർലിക്, പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ സീസൺ ചെയ്യുക ആവശ്യത്തിന്, പിന്നെ ഒലിവ് ഓയില് ഒരു 100 ഗ്രാം ആ ഒരു ഇതിൽ കുറച്ച് ഒഴിച്ചാൽ മതി, ഒരു 4 സ്പൂൺ ഒലിവ് ഓയില്, പിന്നെ ലെമൺ നമ്മൾ സെസ്റ്റ് ഗ്രേറ്റ് ചെയ്യുക, ഒരു ചെറിയ ഒരു 2 ലെമൺസിൻ്റെ പുറത്തുനിന്നുള്ളത് വേണം, അതാണ് അതിൻ്റെ ഒരു ഫ്ലേവർ, തൊലി വേണം, അതാണ് അതിൻ്റെ ഒരു ഫ്ലേവർ മെയിനായിട്ട് വരേണ്ടത്. പിന്നെ നമ്മുടെ പാസ്ലി, നല്ല മണം, ആ ഒരു മണം കണ്ടില്ല, ഇത് ഇപ്പം കട്ട് ചെയ്ത് ഇവിടെ വെച്ചേക്കുമ്പോൾ തന്നെ ആ പാസ്ലിയുടെ സ്മെല്ല്, അത് വേണം. അത് ഈ ഈ ബട്ടറിലേക്ക് ആഡ് ചെയ്യണം. ഈ ലെമൺ ജ്യൂസ് കൂടെ അതിൽ ആഡ് ചെയ്തിട്ട് ശേഷം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നല്ലൊരു ഒരു ഒരു മിക്സ് ആക്കി അത് വെക്കണം.
ഓക്കെ, അപ്പൊ ഡെലിഷിന്റെ ഇന്നത്തെ റെസിപ്പിയിൽ ശരിക്കും ഫ്ലേവർ കൊടുക്കുന്ന രണ്ട് സാധനങ്ങൾ ലെമണും പാസ്ലിയാണ്.
ലെമൺ, പാസ്ലി, ഗാർലിക്. ഗാർലിക് വളരെ കുറച്ച് മതി, വളരെ കുറച്ച്. നമ്മളിപ്പോ ഒരുപാട് കറികളിൽ ഒരുപാട് ചേർക്കണമല്ലോ, അത്രയും വേണ്ട, 2 ക്ലോവ്സ്.
എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ ആ ഒരു നമ്മുടെ ഒരു പാലറ്റിന് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുമാണ്.
അതെ, ഗാർലിക് വരുന്നു, പിന്നെ പാസ്ലി വരുന്നു. പാസ്ലിക്ക് വരുന്ന നമ്മൾ കൊറിയൻഡറാണ് എല്ലാത്തിലും ഉപയോഗിക്കണം, പക്ഷേ ഇത് പാസ്ലി നല്ല ഈ ഒരു ഫുഡ് ടർക്കിക്ക് നല്ലതാണ്. അപ്പൊ നമ്മള് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ പിന്നത്തെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർക്കിയെ നമ്മൾ എടുക്കണം. ടർക്കീനെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ടർക്കിയുടെ ഈ ബ്രസ്റ്റ് ഭാഗത്തെ സ്കിന്നെ നമ്മൾ ജസ്റ്റ് ഇതിൽ നിന്ന് പയ്യെ വിടിച്ചെടുക്കണം. പയ്യെ കൈ, ഇപ്പം നമ്മുടെ കൈ രണ്ടെണ്ണം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആ സ്കിന്നും ബ്രസ്റ്റ് മീറ്റിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ പയ്യെ സോഫ്റ്റായിട്ട്, കാരണം ഒരുപാട് പെട്ടെന്ന് വലിച്ചു കീറുകയും ചെയ്യണം, കാരണം അത് കീറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ നമ്മൾ ബട്ടർ ഇതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മിക്സ് നമ്മൾ ഇതിൽ ഇതിലേക്ക് ഫില്ല് ചെയ്യാൻ പോവുകയാണ്.
ഓ ശരി, അപ്പം ഇപ്പോൾ ഡെലിഷ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർക്കീനെ കാല് താഴേക്ക് ആക്കിയിട്ട് ഇരുത്തിയിട്ട് ആ മുകളിലുള്ള ബ്രസ്റ്റിന്റെ മുകളിലുള്ള സ്കിൻ ഇങ്ങനെ പതുക്കെ പീൽ ചെയ്ത്
സാധാരണ ഗതിയിൽ നമ്മള് ഡിഫറെന്റ് മെത്തേഡ് ഉണ്ട്. അകത്ത് സ്റ്റഫ് ചെയ്യണ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് കുറച്ച് ചിക്കൻ റോസ്റ്റ് മേടിക്കുമ്പോ ചിക്കന്റെ ഉള്ളിലല്ലേ സ്റ്റഫ്, പക്ഷെ ഇതിന് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ബ്രസ്റ്റ് ഭാഗത്തുള്ള ആ സ്കിന്നിനെ നമ്മൾ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്.
അതിന്റെ ഉള്ളിൽ
അല്ല, അപ്പോൾ നമുക്ക് ഈ മോയിസ്ചർ, അതായത് ഈ ടർക്കി എന്ന ഒരു സാധനം കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്രൈ ആവരുത്, ഒരിക്കലും നമ്മൾ അതിനെ ഡ്രൈ ആയിട്ട് കഴിക്കരുത്. അതായത് അതിലൊരു മോയിസ്ചർ വേണം. അപ്പോ ഈ ബട്ടർ ഇതിന്റെ ഉള്ളില് കയറി ഇതിന്റെ ഉള്ളിലിരിക്കുമ്പോൾ ബേൺ ആവില്ല, കാരണം നമുക്ക് സ്കിന്നിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, അതിന്റെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യും ചൂട് വരുമ്പോ. അപ്പൊ ഞാനിപ്പോ ഇതിലേക്ക് ഇത് മുഴുവൻ ഫില്ല് ചെയ്തു ഇതിന്റെ അകത്തോട്ട്. അപ്പൊ ഇതിന്റെ അകത്തോട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മിക്സ് ഇത് മൊത്തത്തിലൊന്ന് നമ്മള് ഈ ബേർഡിനെ, അതായത് നമ്മുടെ ടർക്കിയെ ശരിക്കും ഒന്ന് മാരിനേറ്റ് ചെയ്ത് പുറത്തേക്കടയൊക്കെ ഒന്ന് തൂത്ത് നമ്മൾ അതിനെ ഒന്ന് കറക്റ്റായിട്ട് ക്ലീൻ ആക്കി, ഒരു നമ്മൾ ഏത് ട്രെയിലാണോ നമ്മൾ നാളെ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഓവനിൽ വെക്കാൻ ഉദ്ദേശിക്കുക, അതിൽ തന്നെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക, കവർ ചെയ്യുക, ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 24 hours വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, അതിന് അത്രയും ആ ഫ്ലേവർ അതിലോട്ട് നമുക്ക് നന്നായിട്ട് കിട്ടും.
അടച്ച് വേണ്ടേ വെക്കാൻ?
അടച്ച്, അതായത് നമ്മൾ ഫോയിലിട്ടോ അല്ലെങ്കിൽ ക്രീം റാപ്പ് ചെയ്തിട്ടോ അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കാണ് ചെയ്യുന്നത്. നമുക്ക് പ്രീഹീറ്റ് ചെയ്യാം, ഒരു 15 മിനിറ്റ്സ് നമുക്ക് ഓവൻ പ്രീഹീറ്റ്
ചെയ്യാം. ഓവൻ ഹീറ്റ് ചെയ്യേണ്ടത്
200 ബേക്കിലിടുക, ചൂടാക്കുക. അതിനുശേഷം നമ്മൾ ഈ ടക്കിയെ നമ്മൾ വെക്കുക അതിൻ്റെ ഉള്ളിലോട്ട്. ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ പയ്യെ ഈ ടക്കിയെ പുറത്തെടുത്തതിന് ശേഷം ഞാൻ ഒരു ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ ബേക്കൺ ഒരു ഇൻഗ്രീഡിയൻസ് പറഞ്ഞിരുന്നു. ഈ ബേക്കണെ ഞാനിതിപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ നമുക്ക് കാണാം. അതുപിന്നെ ഇപ്പം കിട്ടുന്ന ബേക്കണെ ഒന്നുകൂടെയും ജസ്റ്റ് നീളത്തിൽ ഒന്നുകൂടെയും കട്ട് ചെയ്യുക. ചിക്കൻ്റെ ബ്രസ്റ്റിൻ്റെ അവിടെ നമ്മളൊരു ലെയർ ഫോം ചെയ്ത് ഇട്ടിട്ട് കൊടുക്കുക, ഇങ്ങനെ വെച്ച് ഫിക്സ് ചെയ്യുക.
ഓക്കെ.
അപ്പം അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 ഇതിൻ്റെ ഒരു ഫ്ലേവർ താഴോട്ട് വരും, 2 ആ മീറ്റിനെ ഓവർ ഹീറ്റ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ആ മീറ്റ് ഡ്രൈ ആവാതെ ചൂടടിക്കാതെ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യണ ഒരു ലെയറുമാണ്, നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും. ഇൻ കേസ് ഇപ്പോൾ ടിപ്പാണ്, അതൊരു ഒരു നല്ലൊരു ടേസ്റ്റുമാണ്. പിന്നെ ബേക്കൺ ഉപയോഗിക്കില്ലാത്തവർക്ക് അത് വേണ്ട, ഇറ്റ്സ് ഓക്കെ, അതില്ലാതെ സെയിം നമ്മൾ വെക്കാം. അപ്പോൾ ഒരു 20-25 മിനിറ്റ്സിൽ അത് പുറത്തെടുത്തിട്ട് നമ്മൾ ഈ ജസ്റ്റ് ഇത് ചെയ്യുക, തിരിച്ച് അങ്ങനെ തന്നെ വയ്ക്കാം. പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക, ടൈമർ വയ്ക്കുക. ഇപ്പം നമ്മുടെ കിലോ അനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 കിലോ ടാക്കിക്ക് 30 മിനിറ്റ്സ് എന്നുള്ള കണക്കിൽ, ഇപ്പം 5 കിലോയുടെ ആണെങ്കിൽ 2.5 hours നമ്മൾ സെറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ അത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പോകരുത്, നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും അവിടെ തന്നെ വേണം, കാരണം അത് കരിഞ്ഞു പോരുത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചിലപ്പോൾ ഹീറ്റ് മേളിൽ വരാം, അപ്പോൾ ആ ബേക്ക് നമുക്കൊന്ന് കുറയ്ക്കാം, 180 ഇടാം. ഇപ്പോൾ ഒരു ആഫ്റ്റർ ഒരു 1 hour, 1.5 hours കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പയ്യെ ജസ്റ്റ് കുറയ്ക്കാം. നമുക്കൊന്ന് നോക്കാം, നമുക്ക് അതിൻ്റെ ഒരു ലെവൽ കാണാമല്ലോ ഇത് കൂടുതൽ കരിയുന്നുണ്ടോ. അപ്പം മേളിലിരിക്കണ ബേക്കൺ കുറച്ച് കരിയുമായിരിക്കും, കുറച്ച് കരിഞ്ഞൊക്കെ ഒരു ആ ചൂട് അതിൽ തട്ടി കളറാവും, അത് പേടിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ അകത്ത് മീറ്റ് അപ്പോഴും നമുക്ക് സേഫ് ആയിരിക്കും.
ഓക്കെ, അപ്പം ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 1.5 kilo ടർക്കിക്ക് ഒരു അതിന്റെ പകുതി സമയം വെച്ചിട്ട് 30 മിനിറ്റ് വെച്ച് ടർക്കി റെഡിയായി
അപ്പോ
അല്ലേ.
ഇപ്പൊ നമുക്ക് റെഡിയായ ടർക്കിയെ നമുക്ക് റെസ്റ്റ് ചെയ്യാം, അതായത് ഒരു 3 hours കുക്ക് ചെയ്തിട്ട് 3 hours റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മീറ്റ് ആണെങ്കിലും ഇപ്പൊ ടർക്കിയിലും അത് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ നമുക്കിപ്പോൾ ഇങ്ങനെ വിചാരിക്കും, അയ്യോ ക്രിസ്മസിൻ്റെ ഇടയിൽ നമ്മൾ രാവിലെ ഗ്രിൽ ചെയ്തു, അയ്യോ അപ്പോൾ നമ്മുടെ ഗസ്റ്റ് വരാൻ വൈകി, ഇനി രണ്ടാമത് ഇതോ ഓവനിൽ വെച്ച് ചൂടാക്കണമല്ലോ എന്നുള്ള ഇത് വരുമ്പോൾ പിന്നെയും അത് ഡ്രൈ ആവുന്നു ഇഷ്യൂസ്. അതിനെക്കുറിച്ച് നമ്മൾ ആരും വറി ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ അതിനൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മളൊരു ഗ്രേവി ഉണ്ടാക്കാം. ഗ്രേവി എപ്പോഴും ഹോട്ടായാൽ മതി, ഗ്രേവി പിന്നീട് ഹോട്ടാക്കാം. ഇപ്പോൾ ഒരാൾ വൈകി വന്നു അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ തുടങ്ങാൻ വൈകി, അപ്പോൾ നമ്മൾ ഹോട്ട് ഗ്രേവി അതിലേക്ക് ഒഴിച്ചാൽ മതി. നമ്മുടെ ടാക്കി ഇച്ചിരി തണുത്താലും അതൊരു പ്രശ്നമല്ല.
അതൊരു ഭയങ്കര എക്സലന്റ് ആയിട്ടുള്ള ഒരു ടിപ്പാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലപ്പോഴും പലരും വറീഡ് ആയിട്ടുള്ള ഒരു സംഭവം, ആ കറക്റ്റ് ടൈമിലേക്ക് ഗ്രില്ലായി ചൂടായത് കിട്ടിയില്ല,
പിന്നെ അത് രണ്ടാമത് ഓവനിൽ വെക്കുന്നു ചിലപ്പോൾ പുറത്ത് കരിയുന്നു അകത്ത്. പിന്നെ അപ്പൊ അത് അതിനെ കുറിച്ച് വറി ചെയ്യണ്ട, എസ്പെഷ്യലി ടർക്കി. നമുക്ക് ഇപ്പൊ ക്രിസ്മസ് ഓസ്ട്രേലിയയിൽ പ്രത്യേകിച്ചും ചൂട് കാലത്താണ് നമ്മൾ ക്രിസ്മസ്. ഇപ്പൊ ചില ആൾക്കാർ നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ട് പലരും കോൾഡ് മീറ്റ് ഉപയോഗിക്കുന്നുണ്ട് ആ സമയത്ത്, ചൂടാവാതെ ഇതിനെ റോസ്റ്റ് തണുത്ത മീറ്റിനെ ചൂട് ഗ്രേവി ഒഴിച്ച് മാത്രം ഇങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഹാമൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചിട്ട് അവർ കട്ട് ചെയ്തിട്ട് അവര് ചൂട് ഗ്രേവി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആ തണുത്ത ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ഔട്ട്സൈഡ് പാർട്ടിയാണ് നടത്തണമെങ്കിൽ ക്രിസ്മസിന്റെ ഒന്ന് ചൂടുള്ളപ്പോ അവർ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ പറയേണ്ട കാര്യമില്ല. അപ്പൊ നമുക്കിപ്പോ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഗ്രേവിയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഗ്രേവിയുടെ ബേസ് എന്ന് പറയുന്നത് ഞാൻ ആ പറഞ്ഞ ഒരു ബേക്കൺ കുറച്ച് മേളിൽ ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലെയർ ചെയ്ത ബേക്കൺ കരിയാത്ത, ഇപ്പൊ ഇച്ചിരി കൂടുതൽ കരിഞ്ഞത് എടുക്കണ്ട, അല്ലാത്തത് ഉണ്ടാവും. ഇപ്പൊ ആ ഉള്ളത് ചോപ്പ് ചെയ്യുക, അത് നമ്മൾ ഉപയോഗിക്കണം. പിന്നെ ഈ ഈ ടർക്കിയിൽ നിന്ന് ഇറങ്ങിയ സ്റ്റോക്ക്, ആ വെള്ളം, ആ ട്രേ നമ്മൾ ടർക്കിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ആ ആ ഗ്രേവിയെ ഒരു പാത്രത്തിലിട്ട് ഒഴിക്കുക. അതിലേക്ക് ഈ ചോപ്പ് ചെയ്ത ബേക്കൺ ഇടുക. നമ്മുടെ ബേക്കൺ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഈ ടർക്കിയുടെ ഉള്ളിൽ നമ്മളൊരു ലെമണും 2 onions വെച്ചിരുന്നു ഫുള്ളായിട്ട്. അത് ചോപ്പ് ചെയ്യാതെ ഫുൾ കട്ട് ചെയ്ത പീസാട്ടോ ഞാൻ വെച്ചത് കണ്ടല്ലോ, അതിനെ നമ്മൾ പുറത്തെടുക്കണം ടർക്കിയുടെ ഉള്ളിൽ നിന്ന്. അപ്പൊ ഈ ടർക്കിയുടെ ഫ്ലേവറും അതിന്റെ ഉള്ളിലിരുന്നത് ഒരു നല്ല സ്റ്റീമായ കുക്കായിട്ടുണ്ടാവും. ഇപ്പൊ ലെമൺ കണ്ടോ, ലെമൺ ഇത് ഇത് പൊട്ടി പൊട്ടിയുണ്ടോ, ഈ പൊട്ടിയിട്ട് ലെമൺ ഇതിങ്ങനെ സ്പ്രെഡ് ആയി അതിന്റെ ഉള്ളില്, ടർക്കിയുടെ ഉള്ളിലും ഫ്ലേവറായി അതിനെ ഒരു കുക്കായി നമുക്ക് കിട്ടി. ഈ ഒനിയനും ഈ ലെമണും നമ്മൾ ചോപ്പ് ചെയ്യണം. ചോപ്പ് ചെയ്തിട്ട് ഈ പത്രത്തിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഇതിന്റെ ഉള്ളിൽ നിന്ന് വന്ന സ്റ്റോക്ക്, ബേക്കൺ, പിന്നെ ഒനിയൻ, പിന്നെ ഈ ലെമൺ, പിന്നെ ഇതിനെ നമുക്ക് തിക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ഒരു ടൊമാറ്റോ, വലിയ ടൊമാറ്റോ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഗ്രേവിനെ തിക്കാക്കി എടുക്കാം.
ബേസിക്കലി നമ്മൾ ആ ടർക്കിയുടെ റോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച്
നമ്മൾ ചോപ്പ് ചെയ്ത് അവരെ വേറെ പാത്രത്തിലാക്കി കൂടെ റോസ്മേരി ഇടുന്നു, ഫ്രഷ് ആയിട്ടുള്ള
ഒരു
ടൊമാറ്റോ ഇടുന്നു, അവനെ അവര് നന്നായിട്ട് തിളയ്ക്കുന്നു. തിളയ്ക്കുമ്പോൾ നമ്മൾ ഈ പൊട്ടറ്റോ മാഷ് ഉപയോഗിക്കുന്ന മാഷർ ഉപയോഗിച്ചിട്ട് മാഷ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മാഷ് ചെയ്യുക. കുറച്ച് കുക്കായി കഴിയുമ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുക. അത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നമുക്ക് മേടിക്കാം ഈസി. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പോൾ ചിക്കൻ മേടിക്കേണ്ട ഒരു ചിക്കൻ ബ്രസ്റ്റ് ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്കായി, അതിൽ കുറച്ച് വെജിറ്റബിൾ ഇടുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റോക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അതെല്ലാവർക്കും അറിയാം സ്റ്റോക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ആ സ്റ്റോക്ക് ഇടുക, നന്നായിട്ട് തിളപ്പിക്കുക, മാഷ് ചെയ്യുക, നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് ഒരു ബൗളിലേക്ക് എടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമുക്ക് ഇതിൻ്റെ കൂടെ വെക്കാം. അപ്പം ഈ ടർക്കി നമുക്ക് ക്രിസ്മസിന്റെ ഒന്ന് നല്ല നല്ല രീതിയിൽ ഒരു ഗാർണിഷ് ഒക്കെ ചെയ്ത് കുറച്ച് പൊട്ടറ്റോ ഒക്കെ ഒന്ന് ഗ്രില്ല് ചെയ്ത്, കുറച്ച് ക്യാരറ്റ് ഒക്കെ ഗ്രില്ല് ചെയ്ത്, നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ സൈഡിൽ വെച്ചിട്ട് ഒരു ഒരു ട്രെയിൽ അറേഞ്ച് ചെയ്ത് നമ്മുടെ ടേബിളിന്റെ സെൻട്രൽ അട്രാക്ഷൻ ആയിട്ട് നമുക്ക് വെക്കാം. കൂടെ ഈ ഗ്രേവിയും.
അപ്പൊ നമുക്ക് സാലഡിലേക്ക് കടന്നാലോ. സാലഡ് ആണെങ്കിൽ ഫുൾ ക്രിസ്മസ് കളേഴ്സിലാണല്ലോ.
ക്രിസ്മസ് കളേഴ്സ് ആണ്. അതായത് ഇതില് ബീട്രൂട്ട് റോക്കറ്റ് വേണ്ടിട്ടാണ്. അപ്പൊ ബീട്രൂട്ട് റെഡ് കളർ ക്രിസ്മസ് അല്ലേ. അത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം, പെട്ടെന്ന് പറഞ്ഞു തരാം, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അത് അതിന് പ്രത്യേകിച്ച് ഒരു വലിയ ഒരുപാട് ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിപ്പോൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ക്യാൻഡ് ബേബി ഇത് കിട്ടും, നമുക്ക് ബീട്രൂട്ട്
കിട്ടും.
അത് നമുക്ക് ഉൾവശത്തിൽ എവിടെ ചെന്നാലും കിട്ടും. അത് വളരെ സിമ്പിൾ, 250 ഗ്രാമിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ബോട്ടിൽ മേടിച്ചാൽ മതി. അതിനെ സ്ട്രെയിൻ ചെയ്തെടുത്ത് വെക്കണം. പിന്നെ റോക്കറ്റ് ലീവ്സ് നമുക്ക് പാക്കറ്റായിട്ടോ ലൂസായിട്ടോ നമുക്ക് കടകളിൽ കിട്ടും. അത് നമുക്കൊരു 120 ഗ്രാം. അപ്പൊ ഞാൻ കണക്കിൽ പറയുന്നത് 250 ഗ്രാം ബീട്രൂട്ടിന് ആവറേജ് ഒരു കണക്കിൽ ഒരു 150 ഗ്രാം ബേബി ലീവ്സ് കണക്ക് കൂട്ടാം. പിന്നെ നമുക്ക് ഫെറ്റ ചീസ്,
ഫെറ്റ ചീസ്
പുളിയുണ്ട്, കളറ് റെഡില് വൈറ്റ് ഗ്രീന് ഇതുണ്ട്. പിന്നെ എപ്പോഴും ഫെറ്റ ചീസ് വരുമ്പോ ടേസ്റ്റ് ആണല്ലോ.
അതെ അതെ, എനിക്ക് തോന്നുന്നത് ബീട്രൂട്ടിന്റെ ചെറിയ മധുരവും റോക്കറ്റിന്റെ ആ ഇച്ചിരി ഒരു സ്റ്റിഞ്ചി ആയിട്ടുള്ള ഒരു ടേസ്റ്റും പിന്നെ അതിന്റെ കൂടെ ഈ
പിന്നെ വാൾനട്ട്, അത് വളരെ കുറച്ച് മതി. വാൾനട്ട് ഒരു 3 ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിൽ ഒരു ബൗളിന് ആവശ്യമുള്ളൂ. അത് ക്രഷ് ചെയ്ത് അതിന്റെ മേളിൽ ഇടുക എന്നുള്ളത്. അതിപ്പോ നട്സ് അലർജി ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് അതിന്റെ ആവശ്യമില്ല, റിസ്ക് വേണ്ട. ഇപ്പൊ നമുക്ക് ഒരുപാട് ആൾക്കാർ വരുന്ന ഫംഗ്ഷനാണ്, നമുക്കറിയില്ല ആർക്ക നട്സ് അലർജി എന്നുണ്ടെങ്കിൽ ഒഴിവാക്കി, കാരണം ഫെറ്റ ഉണ്ട്, ഇത് ഇതെല്ലാം നമുക്ക് ഉണ്ട്, ആവശ്യത്തിനുണ്ട്
സാധനം. അപ്പൊ
അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇതിന്റെ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒലിവ് ഓയില് ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഹണി 1 ടീസ്പൂൺ, പിന്നെ സോൾട്ട്, പെപ്പർ, കോസ്മെറ്റിക് വിനീഗർ അതും 1 ടേബിൾ സ്പൂൺ. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലീഫിൽ ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൽ ഈ നമ്മുടെ ക്യാൻഡ് ബേബി ബീട്രൂട്ടും ഫെറ്റ ചീസ് ഒക്കെ ആഡ് ചെയ്യുക. ഫെറ്റ ചീസ് എപ്പോഴും ലാസ്റ്റ് നമ്മളൊരു ബൗളിൽ സെർവ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിൽ നല്ല ഭംഗിയിൽ ഇടുന്നതായിരിക്കും നല്ലത്.
അത്
കാരണം അത് കാണാനും ഭംഗിയുണ്ട്. മറ്റേത് നമ്മളൊരു ബൗളിലിട്ട് മിക്സ് ചെയ്യാൻ പോയി ഫെറ്റയൊക്കെ ഇട്ടാൽ അത് റെഡൊക്കെ അതിലേക്ക് കയറി പിടിച്ച് ചിലപ്പോൾ അത് കാണണം എന്നില്ല.
ഓ ശരിയാണ്, ബീട്രൂട്ടിന്റെ
റെഡ്. ബീട്രൂട്ടും റോക്കറ്റും ഈ നമ്മുടെ ഡ്രെസ്സിങ്സും ശരിക്കും മിക്സ് ചെയ്തിട്ടൊരു ബൗൾ, നമ്മളൊരു സെർവ് ചെയ്യാനുള്ള ഒരു ബൗൾ ഏതാണ്ട് ഉദ്ദേശിക്കുന്നത്, അതിലിട്ടതിന് ശേഷം ഫെറ്റ നമ്മൾ അതിന്റെ മേളിക്കിടെ നന്നായിട്ട് അങ്ങിട്ട് കൊടുത്തു കഴിഞ്ഞാൽ റെഡ് വൈറ്റ് ഗ്രീൻ കളറാണ്. വളരെ സിമ്പിളാണ്, 2 മിനിറ്റ്സിൽ തീരാവുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാനിപ്പോ ഇതിൽ പറയണേ. കാരണം നമുക്ക് സമയം ഒരുപാട് വേണം എന്നുള്ളത് വേണ്ട, കുക്ക് ചെയ്തൊരു സലാഡ് ഇല്ല, ഈസി ആണ്.
പക്ഷെ നല്ല ലുക്കും ആണ്, എനിക്ക് ഇമാജിൻ ചെയ്യാൻ നല്ല ടേസ്റ്റും ആയിരിക്കും
ഉറപ്പായിട്ടും.
ഓക്കെ, ഇനിയിപ്പോ ഡെസേർട്ടിന്, ഡെസേർട്ട് ഈ പറഞ്ഞ പോലെ വേറൊരു കളർ, നല്ല നല്ല ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ടിഞ്ചാണ്.
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ക്രിസ്മസിന്റെ എല്ലാവരും കേക്കാണ്, കേക്കിന്റെ മേളമാണ്. ഞാനിപ്പോ ഇതിന്റെ ഒരു ഇപ്പൊ ടർക്കി തന്നെ ഒരു വലിയ ഐറ്റമുണ്ട്. ഇപ്പൊ ക്രിസ്മസ് പുഡിംഗ് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഒരു റെസിപ്പി പറയേണ്ട കാര്യമില്ല. അത് കേക്കിന്റെ ഒരുപാട് റെസിപ്പീസ് വരുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു പനക്കോട്ട ഉണ്ടാക്കാന്ന് വിചാരിച്ചു, മാംഗോ പനക്കോട്ട. എളുപ്പം, വളരെ എളുപ്പം. വളരെ എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഒരു 10 പേർക്ക് ഉള്ള ഒരു 10 പോർഷൻ ആണ് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് വേണ്ടത് തിക് ക്രീം 250 ml, സെയിം ഇതിൽ തന്നെ മിൽക്ക്, ഫുൾ ക്രീം മിൽക്ക് 250 ml, പിന്നെ നമുക്കൊരു ഷുഗർ ഒരു 7 teaspoon മധുരം വേണം എന്നുള്ളതുകൊണ്ട് നന്നായിട്ട് ഇടാം. അത് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം, എന്നാലും പനക്കൊട്ട മധുരം വേണം. പിന്നെ മാംഗോ പ്യൂരേ നമ്മൾ 150 ml വേണം. അതായത് ഒരു ഒരു 150 അല്ലെങ്കിൽ 200 ml എടുക്കാം. പിന്നെ ജെലാറ്റിൻ, ജെലാറ്റിൻ ഒരു 4 teaspoon. ഇതിനെ നന്നായിട്ട് എല്ലാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മിൽക്കും തിക്രീമും ഷുഗറും ഈ ജെലാറ്റിനും നന്നായിട്ട് തണുത്ത അവസ്ഥയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ ഇവിടെ വയ്ക്കുക, ഗ്യാസിൽ വയ്ക്കുക, ഓണാക്കുക, നോക്കി നിൽക്കണം. നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കണം. ഇളക്കി ആ പാലും ക്രീമും ആ അടികരിയും വളരെ സിമ്മിലിട്ടിട്ട് പയ്യെ ഒരു 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 മീഡിയം ഇതിലിട്ട് നന്നായിട്ട് ഫ്ലെയിമിൽ ഇളക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അവനെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ മാംഗോ പ്യൂരേ കൂടെ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് 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 ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് എടുത്തതിന് ശേഷം ഈ പനക്കോട്ടയ്ക്ക് ഒരു പ്രത്യേകത, എപ്പോഴും പനക്കോട്ട നമ്മൾ ഒരു നമ്മൾ ഒരു പോർഷൻ ബൈ പോർഷൻ ആണ് സെർവ് ചെയ്യുന്നത്. കാരമൽ പോലെ പുഡിംഗ് പോലെ അല്ല സാധാരണ അതിന്റെ ഒരു ഒരു സെർവിങ് നമ്മള്. അപ്പൊ നമ്മള് അതിനൊരു മോൾഡ് നമുക്ക് ഇപ്പൊ എവിടെ അവൈലബിൾ ആണ്, നമുക്ക് ആവശ്യത്തിന്റെ ഷേപ്പിൽ ഒരു
മോൾഡ്. ചെറിയൊരു കുഞ്ഞു ഗ്ലാസ് പോലെയല്ലേ
ഇത്? ആക്ച്വലി ഇതിപ്പോ നമുക്ക് ചെറിയ ഗ്ലാസ് ആയാലും മതി. ഇപ്പൊ ആളുകൾക്ക് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും മോൾഡ് മേടിക്കാൻ പറ്റത്തില്ല, ഓൺലൈനിൽ കിട്ടും നമുക്ക് ഇതൊക്കെ. പക്ഷെ ഇതിപ്പോ ചിലപ്പോൾ വീട്ടിൽ വെച്ചാൽ ഇതെപ്പോഴും ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കിപ്പോ ഡിസ്പോസിബിൾ ഷോപ്പിൽ നിന്ന് നമുക്ക് ബർത്ത്ഡേ പാർട്ടീസിന്റെ ഒക്കെ കിട്ടുന്ന പോലെ വൈൻ ഗ്ലാസ് പോലത്തെ കൊച്ചു ഗ്ലാസ്സുകളാവാം, നോ പ്രോബ്ലം. അപ്പൊ നമ്മള് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സിലിക്കൺ ആ ഒരു ഇതിലെ സാധനം ജസ്റ്റ് ഒരു ഓയിൽ സ്പ്രേ ചെയ്യുക ഇത് ഒഴിക്കുന്നതിന് മുന്നേ, കാരണം അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ ഏത് ഒഴിക്കാൻ ഉപയോഗിക്കുന്ന ഏത് മോൾഡാണോ അതിൽ ഒരു സ്പ്രേ, ജസ്റ്റ് ഒരു സ്പ്രേ, ഒരുപാട് ഓയിലായാലും വേണ്ട, ജസ്റ്റ് ഒരു സ്പ്രേ ഓയിൽ കനാല ഓയിൽ മതി. അത് സ്പ്രേ ചെയ്യുക, ഒഴിക്കുക, പുറത്തു വെക്കുക. അത് നന്നായിട്ട് ആറിയതിന് ശേഷം അതിനെ ഫ്രിഡ്ജിൽ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം വെക്കണം. നന്നായിട്ട് റാപ്പിട്ടോ എന്നിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ നമുക്കൊരു ഒരു 6 to 7 hours വെക്കുകയാണ് അത്രയും നല്ലത്.
ഞാനിപ്പോ നമ്മുടെ റേഡിയോയുടെ ലിസ്ണേഴ്സ് ആണ്, നമ്മുടെ ലിസ്ണേഴ്സിന് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഡെലിഷ് ഇപ്പൊ പറഞ്ഞതും കാണിച്ചു തന്നായിട്ടുള്ള കാര്യങ്ങളൊന്ന് റീക്യാപ്പ് ചെയ്യാം. ബേസിക്കലി പാല്, ക്രീം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ചൂടാക്കി ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഗ്ലാസ് പോലെ ഇരിക്കുന്ന മോൾഡ്സിലേക്ക് ആദ്യം ചെറിയ ഒലിവ് ഓയിൽ സ്പ്രേ
ചെയ്യുക. ഗ്രീസിംഗ് ചെയ്യുക, ബട്ടർ ചെയ്യുന്നില്ല,
ഓയിൽ സ്പ്രേ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്ലൂയിഡ് അതിന്റെ ഉള്ളിലേക്ക് ഒഴിക്കുന്നു, എന്നിട്ട് അത് ഒന്ന് ആറാൻ വേണ്ടിട്ട് കുറച്ചുനേരം വെക്കുന്നു. അത് കഴിയുമ്പോൾ നേരെ ഫ്രിഡ്ജിലേക്ക്
വെക്കുക. പിന്നെ ഈ ഇത് ചൂടാറുന്നതിന് മുമ്പ് ഒഴിക്കണം, കാരണം ഇത് തണുത്തു പോയ ജെലാറ്റിൻ ആണ് ഇതിലുള്ളത്. അത് ചിലപ്പോ കുക്ക് ചെയ്ത പാത്രത്തിൽ ആ ഷേപ്പിൽ തന്നെ മുഴുവൻ കട്ടയാവാതെ ഒക്കെ ആവും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ മോൾഡ് അന്വേഷിച്ച് കടയിൽ പോകരുത്. എപ്പോഴും നമ്മൾ റെഡിയാക്കി മോൾഡൊക്കെ വെക്കുക, സ്പ്രേ ഒക്കെ ചെയ്ത് വെക്കുക, അത് കുക്കാക്കി ജസ്റ്റ് അത് ഉരുകി പോകാതിരിക്കാനുള്ള ഒരു ചൂട് വരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുള്ളൂ, ഒരു 3-4 മിനിറ്റ്സ് അത് ആ ചൂടായി. പക്ഷെ അത് കട്ടയാവാൻ അനുവദിക്കരുത്. നമ്മൾ അപ്പത്തേക്കും മോൾഡിൽ ഷേപ്പ് ചെയ്ത് ഒഴിക്കുക, അത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് ബിഫോർ ഒരു ആഫ്റ്റർ പാർട്ടി നമ്മൾ ഡെസേർട്ടിന്റെ സമയമാകുമ്പോൾ മാത്രമേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി. ഫ്രീസറി വെക്കരുത്, അത് ഫ്രിഡ്ജിൽ വെക്കുക. വളരെ ശ്രദ്ധിച്ച് അത് ചെറുതായിട്ടൊന്ന് ഞെക്കി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പുറത്തോട്ട് വരും. നമ്മളത് കൂടുതലും നന്നായിട്ട് സെർവ് ചെയ്യാൻ നല്ലത് ഒരു ഹാഫ് പ്ലേറ്റിൽ സെർവ് ചെയ്യുക, ഭംഗി അതായിരിക്കും. അതിൽ നമുക്ക് കമത്തി, നമുക്ക് ആ മോൾഡ് കമത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഗ്ലാസ് പോലെ ഇരിക്കുന്ന മോൾഡ്
കമത്തിയിട്ട് കമത്തി അതിലേക്ക് നമ്മൾ ചെയ്യുക. മോൾഡിൽ തന്നെ കൊടുക്കണേലേക്ക് ഒരു നല്ലത് ഒരു ഹാഫ് പ്ലേറ്റിൽ നമ്മൾ ചെയ്യുക. അതിന്റെ മേളിൽ മാംഗോ പ്യൂരേ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊരു ലൈനിങ് ചെയ്യാം, ജസ്റ്റ് ഒരു ഗാർണിഷ് ചെയ്യാം, കൂടുതൽ ഭംഗിയായിരിക്കും. പിന്നെ വേണമെങ്കിൽ മാംഗോയുടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ചെറിയ പീസസ് അതിന്റെ മേളിൽ കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് അങ്ങനെ എന്തെങ്കിലും നമ്മുടേതായ രീതിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതില്, ഒരു യെല്ലോ കളറിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും.
ഓക്കെ, ക്രീമും പാലും ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും അല്ലേ? നല്ല ഒരു,
അതെ. അപ്പൊ അത് ഒരു സോഫ്റ്റ് ആണ്, കൂടുതൽ ഹെവി അല്ല. ക്രിസ്മസ് ആകുമ്പോ എല്ലാവരും കേക്ക് ഒക്കെ ഒരുപാട് കഴിക്കുന്നു, എന്നാ പിന്നെ ഒരു പനക്കോട്ട കഴിക്കാം.
ലൈറ്റ് ആയിട്ടുള്ള ഓക്കെ, എന്തായാലും എന്താ പറയണേ, ഒരു ഇത്തവണത്തെ ക്രിസ്മസിന് ട്രൈ ചെയ്യാനായിട്ടുള്ള ഒരു കുഞ്ഞു മെനു ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് സ്പ്രൂസ് അപ്പ് ചെയ്യാനായിട്ട് കുറച്ച് സാലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആക്കി കഴിഞ്ഞാല് ഒരു ഫുൾ ക്രിസ്മസ് മെനു ആയി.
അതെ, നമുക്ക് ഇതിലിപ്പോ ആഡ് ചെയ്യാം എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ട്രഡീഷൻ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടേതായ കുറച്ച് എന്തെങ്കിലും ഒക്കെ ലാസ്റ്റ് ഒരു കോഴ്സിലോട്ട് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാം. പക്ഷെ ടർക്കി എന്നുള്ള ഒരു സാധനത്തിന് നമുക്കൊരു ക്രിസ്മസ് ആണ് വേൾഡിലെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ നമുക്കത് വളരെ സിമ്പിൾ ആയിട്ട് കുക്ക് ചെയ്യാവുന്ന ഒരു മെനു ആണ് ഞാൻ പറഞ്ഞത്.
ഒരുപാട് എന്റെ കൂടെ ഒരു ബ്രെഡും കൂടെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫുൾ മെനു ആയി,
ഫുൾ മെനു ആയി, നല്ല സാലഡായി. അത് മതി. ഇപ്പോ നമുക്ക് ആള് കൂടുമ്പോൾ വലിയ ടർക്കി കിട്ടും, നമുക്ക് 7 kg 8 kg കിട്ടും. അപ്പൊ ടൈം കൂടുതൽ നമ്മൾ മനസ്സിൽ ഞാൻ പറഞ്ഞ ആ ഒരു കണക്ക് നമ്മള്
വെച്ചിട്ട്
ആ സമയത്ത് ഓവനിൽ കീപ്പ് ചെയ്യാൻ നോക്കണം.
ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഡെലിഷ്. നല്ല നല്ല രണ്ടു മൂന്ന് റെസിപ്പീസ് ആണ്. പിന്നെ നല്ലതാണെന്ന് മാത്രമല്ല, ഡെലിഷ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്തു. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഈ സീസണ് പറ്റിയ രണ്ടു മൂന്ന് റെസിപ്പീസ് ആണ് അല്ലെ?
അതെ അതെ, ഇത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാൻ പാകത്തിന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എല്ലാ SBS പ്രേക്ഷകർക്കും ഇതൊരു നല്ല ക്രിസ്മസ് ആശംസിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് ഇത് എല്ലാ കൊല്ലവും ഇതുപോലെ നമ്മുടെ ഒരു പുറത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു ട്രഡീഷനിൽ നമ്മുടെ ട്രഡീഷൻ വിട്ട് അതാത് നാടുകളിലെ കുറച്ച് പുതിയ പുതിയ ഡിഷുകൾ നമുക്ക് പരിചയപ്പെടാൻ ശ്രമിക്കാം.
തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഡെലിഷ് താങ്ക് യു സോ മച്ച്.
താങ്ക് യു. SBS.com.au